The editorial.
രണ്ടായിരത്തി 2024 സെപ്റ്റംബർ 11 ബുധൻ 1200 ചിങ്ങം 26 ദീപിക എഡിറ്റോറിയൽ. മണിപ്പൂർ കത്തുകയാണോ കത്തിക്കുകയാണോ? ലോക തോൽവിയായ ഒരു മുഖ്യമന്ത്രിയുടെ സംശയകരമായ താൽപര്യങ്ങൾക്ക് കീഴിൽ മണിപ്പൂർ ചരിത്രത്തിലെ ഏറ്റവും ഭയാനകമായ പ്രതിസന്ധിയിലായിരിക്കുന്നു. 16 മാസമായി സമാധാനം എന്തെന്നറിഞ്ഞിട്ടില്ലാത്ത സംസ്ഥാനത്ത് വീണ്ടും കലാപം രൂക്ഷമായിരിക്കുന്നു. പരാജിതനായ മുഖ്യമന്ത്രി എൻ ബിരേൻ സിംഗിന് ഇപ്പോഴാവശ്യം സംയുക്ത സേനയുടെ പൂർണ്ണ നിയന്ത്രണമാണ്. മെയ്തേ പക്ഷപാതിയെന്ന് തുടക്കം മുതലേ ആരോപണ വിധേയനായ അദ്ദേഹത്തിൽ നിന്ന് ഉള്ള അധികാരം കൂടി തിരിച്ചു പിടിക്കുകയാണ് യഥാർത്ഥത്തിൽ മണിപ്പൂരിനെ രക്ഷിക്കാനുള്ള ആദ്യ നടപടി. റഷ്യയിലെയും യുക്രൈനിലെയും യുദ്ധത്തെയും അവിടുത്തെ മനുഷ്യരെയും ഓർത്ത് ഉറക്കമില്ലാതായ പ്രധാനമന്ത്രി സ്വന്തം പൗരന്മാരുടെ കണ്ണുകളിലേക്കും ഇടയ്ക്കൊന്ന് നോക്കണം. അല്ലെങ്കിൽ മണിപ്പൂർ കത്തുകയല്ല കത്തിക്കുകയാണെന്ന സംശയം ബലപ്പെടും. മണിപ്പൂരിൽ മെയ്തേ കുക്കി വിഭാഗങ്ങൾ ഏറ്റുമുട്ടുന്നത് ആദ്യമല്ല. പക്ഷേ 2023 മെയ് 3 തുടങ്ങിയ കലാപത്തിൽ വർഗീയത ആരോപിക്കപ്പെട്ടതാണ് വഴിത്തിരിവായത്. മെയ്തേകൾ ഇംഫാലിൽ സ്വന്തം ആളുകളിലെ ക്രിസ്ത്യാനികളെ കൊല്ലുകയും അവരുടെ വീടുകളും പള്ളികളും സ്കൂളുകളും കത്തിക്കുകയും ചെയ്തതോടെയാണ് വർഗീയത മറനീക്കി പുറത്തുവന്നത്. ഇപ്പോൾ കലാപം പുതിയ വഴിത്തിരിവിലെത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ജിരീബാം ജില്ലയിൽ കുക്കി മെയ്തേ വിഭാഗങ്ങൾ തമ്മിലുണ്ടായ വെടിവെപ്പിൽ 6 കൊല്ലപ്പെട്ടിരിക്കുന്നു. ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ചുള്ള ആക്രമണവും അരങ്ങേറി. കലാപം യുദ്ധമാകുകയാണ്. മെയ്തേ തീവ്രവാദ സംഘടനകളെ മുഖ്യമന്ത്രി ബിരേൻ സിംഗ് പിന്തുണയ്ക്കുന്നുണ്ടെന്ന വിമർശനം ശരിവെക്കുന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റേതെന്ന വിധത്തിൽ കഴിഞ്ഞ ദിവസം ദ വയർ പുറത്തുവിട്ട ശബ്ദരേഖ. പോലീസിന്റെ സംഭരണ കേന്ദ്രത്തിൽ നിന്ന് ആയുധങ്ങൾ കവർന്നവരെ സംരക്ഷിച്ചതുൾപ്പെടെ താൻ ചെയ്തു കൊടുത്ത സേവനങ്ങൾ അദ്ദേഹം ആവേശത്തോടെ മെയ്തേകളോട് വിവരിക്കുന്നുണ്ട്. കലാപം അന്വേഷിക്കുന്ന ജസ്റ്റിസ് അജയ് ലാംബ കമ്മീഷന് ലഭിച്ച ശബ്ദരേഖയാണ് പുറത്തായത്. അത് വ്യാജമാണെന്ന് തെളിയിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പല കാരണങ്ങളാലും പക്ഷപാതിയെന്ന് കുപ്രസിദ്ധിയുള്ള ഈ മുഖ്യമന്ത്രിയാണ് സംയുക്ത സേനയുടെ നിയന്ത്രണം കൂടി തന്നെ ഏൽപ്പിച്ചേക്കാൻ ഗവർണറോടും കേന്ദ്രത്തോടും ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഡ്രോണുകൾ ഉപയോഗിച്ചത് കുക്കികളായതിനാൽ സംയുക്ത സേനയുടെ നിയന്ത്രണം മുഖ്യമന്ത്രിക്ക് കൊടുക്കണമെന്നാണ് മെയ്തേ വിദ്യാർത്ഥികളും ആവശ്യപ്പെടുന്നത്. ഈ ആവശ്യം ഉന്നയിച്ച് കഴിഞ്ഞ ദിവസം ഇംഫാലിൽ നടത്തിയ അക്രമാസക്തമായ പ്രതിഷേധത്തിൽ വിദ്യാർത്ഥികൾ രാജ്ഭവന് നേരെ കല്ലെറിയുകയും തൗബാലിൽ ജില്ലാ ആസ്ഥാനത്തെ ദേശീയ പതാക അഴിച്ചുമാറ്റി മെയ്തേ പതാക കെട്ടുകയും ചെയ്തു. ഇടുങ്ങിയ രാഷ്ട്രീയ താൽപര്യങ്ങളുടെ ഇരട്ട എഞ്ചിൻ മണിപ്പൂരിനെ ചതച്ചരച്ച് കൂകിപ്പായുകയാണ്. ഇങ്ങനെ എത്രകാലം പോകുമെന്നതാണ് ചോദ്യം. ഔദ്യോഗിക കണക്കനുസരിച്ച് തന്നെ 225 പേർ മരിച്ചു. കച്ചവടവും കൃഷിയും മറ്റ് ഉപജീവന മാർഗങ്ങളും നഷ്ടപ്പെട്ട മനുഷ്യർ രാജ്യത്തിന്റെ തീരാമുറിവായി. 10,000 പലായനം ചെയ്തു. ഈ മുഖ്യമന്ത്രി തന്നെ നിയമസഭയിൽ അറിയിച്ച കണക്കുകൾ അനുസരിച്ച് കലാപത്തിൽ 59,565 പേരെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. 11,133 വീടുകൾ അഗ്നിക്കിരയാക്കി. 16 മനുഷ്യർ എന്തെടുക്കുകയായിരുന്നെന്ന് രാജ്യം അറിയേണ്ടതല്ലേ? ബിരേൻ സിംഗിനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തി ജനങ്ങളുടെ വിശ്വാസം ആർജിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. കലാപം അവസാനിപ്പിച്ചില്ലെന്നത് മാത്രമല്ല അതിനായി നടത്താതെ പോയ പരിശ്രമങ്ങളും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ സംശയത്തിന്റെ നിഴലിലാക്കി. ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഒരിക്കൽ മണിപ്പൂർ സന്ദർശിച്ചതും ചില യോഗങ്ങൾ വിളിച്ചു ചേർത്തതുമല്ലാതെ ഫലത്തിൽ ഒന്നുമില്ല. പ്രശ്നപരിഹാരത്തിന് പാർലമെന്റിൽ ഗൗരവത്തോടെയും ആത്മാർത്ഥതയോടെയും ചർച്ചയുണ്ടാകണം. പ്രതിപക്ഷത്തെയും വിദഗ്ധരെയും സമാധാന കാംക്ഷികളെയും ഒന്നിച്ചിരുത്തി പരിഹാര മാർഗത്തിന് ശ്രമിക്കണം. ആരൊക്കെ പറഞ്ഞാലും ലോകത്തെവിടെ പോയാലും മണിപ്പൂരിൽ പോകില്ലെന്ന് നിഗൂഢവാശി പ്രധാനമന്ത്രി അവസാനിപ്പിക്കണം. കുക്കി മേഖലകളിലേക്ക് കടന്നുകയറി ആക്രമണം നടത്താൻ മെയ്തേകളെ അനുവദിക്കാത്തത് ആസാം റൈഫിൾസ് ആണ്. അതിനാൽ അവരെ പിൻവലിക്കരുത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം, സംസ്ഥാന സുരക്ഷാ ഉപദേഷ്ടാവ്, ആർമി എന്നിവയുടെ നേതൃത്വത്തിലാണ് നിലവിൽ സംയുക്ത സേന. അതിന്റെ നിയന്ത്രണം സംശയ നിഴലിലുള്ള മുഖ്യമന്ത്രിക്ക് കൈമാറരുത്. മെയ്തേകളും കുക്കികളും തമ്മിൽ ഇത്തവണയും വംശീയ കലാപമാണെന്ന സംഘപരിവാർ ഭാഷ്യത്തിന്റെ ചെമ്പ് തെളിഞ്ഞു കഴിഞ്ഞു. യാഥാർത്ഥ്യത്തിന് നേരെ മുഖം തിരിക്കാത്ത പരിഹാരങ്ങളാണ് ഇനി ആവശ്യം. ബിരേൻ സിംഗ് എന്ന മുഖ്യമന്ത്രിയും മണിപ്പൂരിലെ അധികാരവും വർഗീയ താൽപര്യങ്ങളുമല്ല രാജ്യത്തിനാവശ്യം. മണിപ്പൂരും അവിടുത്തെ മനുഷ്യരുമാണ്.
The editorial.